ലേഖാപ്രവചനം ആറാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമായിരുന്നു ആറാം അധ്യായം എന്ന് നാം മനസ്സിലാക്കി, പ്രത്യേകിച്ചും അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഇനി നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 9 വാക്യങ്ങളിൽ പ്രവാചകൻ ചെയ്യുന്നത് എന്തെന്നാൽ, ദൈവം ഇതുവരെ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞ കുറവുകളെല്ലാം അതുപോലെ ശരിയാണ് എന്ന് സമ്മതിക്കുകയാണ്. തൻ്റെ ജനത്തിന്റെ പേരിലുള്ള കുറ്റവും അതിൻ്റെ യഥാർത്ഥ അവസ്ഥയും പ്രവാചകന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നു. അവൻ ഒരു വികാരവും ഇല്ലാതെ അങ്ങനെ അങ്ങ് ഇരിക്കുകയല്ല, തൻ്റെ ജനത്തിന്റെ മേൽ വരുന്ന ന്യായവിധിയെ ഓർത്ത് പ്രവാചകൻ ദുഃഖിക്കുന്നു എന്ന് മാത്രമല്ല, അവരെ ഗുണദോഷിക്കുവാൻ ആവേശവും പ്രാപിച്ചു. അതുകൊണ്ട് ഈ 7-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നമുക്കുള്ളത് ദുഃഖത്തിന്റെ ഒരു ആത്മഗതം, അതെ, കഷ്ടപ്പാടിന്റെ ഒരു വീരകഥ, ദൈവശിക്ഷയുടെ വിലാപമാകുന്നു. ദുഃഖത്തിന്റെ ഒരു ആത്മഗതം, കഷ്ടപ്പാടിന്റെ ഒരു വീരകഥ, ദൈവശിക്ഷയുടെ വിലാപം. 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ, നിങ്ങൾ എന്നോടൊപ്പം ശ്രദ്ധിക്കുമോ? എനിക്കയ്യോ കഷ്ടം, പഴം പറിച്ച ശേഷം എന്ന പോലെയും മുന്തിരിപ്പഴം പറിച്ച ശേഷം കാലാപെറുക്കുന്നത് പോലെയും ഞാനായല്ലോ. തിന്മാൻ ഒരു മുന്തിരിക്കുലയുമില്ല, ഞാൻ കൊതിക്കുന്ന അത്തിയുടെ തലപ്പഴവുമില്ല. വളരെ വ്യക്തിപരമായ വിധത്തിലാണ് മീഖ ആരംഭിക്കുന്നത്, എനിക്കയ്യോ കഷ്ടം. വളരെ വ്യക്തിപരമായിട്ടെന്ന് മാത്രമല്ല, താൻ ഇതുവരെ അറിയിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ദൂത് ഒരു വലിയ പങ്ക് തന്നെ ബാധിച്ചതുപോലെയാണ് മീഖ സംസാരിക്കുന്നത്. യിരെമ്യാവ് അതുപോലെ ആയിരുന്നുവല്ലോ. താൻ പ്രസംഗിച്ച കാര്യങ്ങളാൽ തന്നെ അവൻ വികാരാധിക്യം കൊണ്ട് തളർന്നു നിൽക്കുന്നത് പോലെയാകുന്നു. ദൈവത്തിന്റെ ദൂതാണെങ്കിലും അതറിയിക്കുന്ന പ്രവാചകനാണ് ആവേശം. അവൻ ആകെ ദുഃഖിച്ചു നിൽക്കുന്നു. ഈ കാര്യങ്ങൾ അറിയിക്കുന്നതിൽ പ്രവാചകന് എന്തെങ്കിലും സന്തോഷമുണ്ടെന്ന് ചിന്തിക്കരുത്. പലർക്കും ഒരു ചിന്തയുണ്ട്, ഞങ്ങൾ പ്രസംഗകർ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കുകയും ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്കൊരു രസമാണെന്ന്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. സത്യത്തിൽ വളരെയധികം വേദനയോടെയാണ് പാപത്തെ ചൂണ്ടിക്കാണിക്കുന്നത്, അല്ല എങ്കിൽ ഒരു ഫലവുമില്ല എന്നെനിക്കറിയാം. ഞാൻ പറയുന്ന പല കാര്യങ്ങളെയും സങ്കുചിതമായ ചിന്താഗതി എന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ടാകാം. ഞാൻ പറയുന്നതിനോട് യോജിക്കാത്ത അനേകരുമുണ്ടാകാം. ഇന്നത്തെ കാലത്ത് അത്ര അങ്ങ് പരിശുദ്ധനായി ജീവിക്കുവാൻ സാധ്യമല്ല. കൈക്കൂലി കൊടുക്കാതെയും കൈക്കൂലി വാങ്ങാതെയും എവിടെ ജീവിക്കാനാ? കിട്ടുന്ന ശമ്പളം കൊണ്ട് ഇന്ന് ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ട് വേറെ എന്തെങ്കിലും മാർഗം കൂടി നോക്കിയേ ഒക്കൂ. സ്നേഹിത, ഈ പ്രസംഗത്തിൽ അധികം വിമർശിക്കാതെ എല്ലാവർക്കും ഇഷ്ടമുള്ള വല്ല കഥയോ പാട്ടോ നാടകമോ കഥാപ്രസംഗമോ പ്രക്ഷേപണം ചെയ്ത് ഞങ്ങളെ രാവിലെ ഒന്ന് രസിപ്പിക്കൂ എന്നല്ലേ പലരും ചിന്തിക്കുന്നത്? പ്രിയ സുഹൃത്തെ, താങ്കളെ രസിപ്പിക്കണം എന്ന് തന്നെയാണ് എന്റെ ചിന്ത. പക്ഷെ കേൾക്കുമ്പോൾ ഉള്ള ഒരു രസം മാത്രം പോരാ, ജീവിതം മുഴുവൻ രസമായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്കളുടെ ജീവിതം എന്നും രസമാകണം, സുഖമാകണം, അനുഗ്രഹമാകണം. അതിന് ദൈവത്തിന്റെ വചനം ശരിക്കു പഠിക്കുന്നു എങ്കിൽ മാത്രമേ സാധിക്കൂ. ദാവീദ് രാജാവ് പറഞ്ഞതെന്തെന്ന് ഒന്ന് ശ്രദ്ധിച്ചാലും, സങ്കീർത്തനങ്ങൾ 19 അതിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, 19-ാം സങ്കീർത്തനത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അതെന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേങ്കട്ടയിലും മധുരമുള്ളവ. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്, ഞാൻ എൻ്റെ സമൂഹത്തെ സ്നേഹിക്കുന്നു, എൻ്റെ സംസ്ഥാനത്തെയും രാജ്യത്തെയും ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഈ പ്രവാചകന്മാരോട് ചേർന്ന് സമൂഹത്തിലെ അനീതികളെയും അന്യായങ്ങളെയും തർജനം ചെയ്യുവാൻ, ശാസിക്കുവാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല. അനേകരും പറയുന്നത് പോലെ, സ്നേഹിതരെ, വലിയൊരു ഉണർവ് പൊട്ടിപ്പുറപ്പെടുവാൻ പോകുന്നു, നമ്മുടെ നാട് അതിനുവേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് പറയുവാൻ സാധിച്ചെങ്കിൽ അത് വലിയ ഒരു വാർത്തയാണ്, എല്ലാവരും കൈയടിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ദൈവത്തിന്റെ പ്രവാചകനോട് ചേർന്ന് ഞാനും പറയുവാൻ നിർബന്ധിതനായിരിക്കുന്നത് എന്തെന്നാൽ, എനിക്കയ്യോ കഷ്ടം. പഴം പറിച്ച ശേഷം എന്ന പോലെയും മുന്തിരിപ്പഴം പറിച്ച ശേഷം കാലാ പെറുക്കുന്നത് പോലെയും ഞാനായല്ലോ. തിന്മാൻ ഒരു മുന്തിരിക്കുലയുമില്ല, ഞാൻ കൊതിക്കുന്ന അത്തിയുടെ തലപ്പഴവുമില്ല. തിരുവചനത്തിൽ മുന്തിരി എപ്പോഴും ഇസ്രായേൽ രാജ്യത്തെ ചിത്രീകരിക്കുവാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മീഖായുടെ സമകാലീനനായിരുന്ന യെശയ്യാവാണ് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചത്. ഇസ്രായേലാകുന്നു മുന്തിരി എന്ന് യെശയ്യാവ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മീഖ തൻ്റെ രാജ്യത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഒരു നല്ല മുന്തിരിക്കുലയ്ക്ക് വേണ്ടി ഞാൻ നോക്കി, പക്ഷേ ആ മുന്തിരിയിൽ ഒന്നുമില്ലായിരുന്നു. ഞാൻ അത്തിയുടെ തലപ്പഴം നോക്കി, പക്ഷേ അതും ഇല്ലായിരുന്നു. മുന്തിരി ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്ന് ചുരുക്കം. ഇനിയും മീഖ അവ ഓരോന്നും പ്രത്യേകം പ്രത്യേകം പറയുവാൻ പോകുകയാണ്. 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഭക്തിമാൻ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി, മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവൻ ആരുമില്ല, അവരൊക്കെയും രക്തത്തിനായി പതിയിരിക്കുന്നു, ഓരോരുത്തൻ താൻ താൻ്റെ സഹോദരനെ വല വെച്ച് പിടിപ്പാൻ നോക്കുന്നു. എല്ലായിടത്തും അന്യായവും അതിക്രമവും നടക്കുന്നു എന്ന് കാണിക്കുവാനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി, കുറെ വിശ്വസ്തരുണ്ടെങ്കിൽ തന്നെ ഭൂരിപക്ഷം നേരില്ലാത്തവരായതിനാൽ എല്ലാവരെയും അവിശ്വസ്തരായിട്ടാണ് കാണുന്നത്. ഭക്തിമാൻ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി, മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവൻ ആരുമില്ല. നോക്കണേ, എന്തൊരു പരാജയമല്ലേ. നല്ലവരുണ്ടെങ്കിൽ തന്നെ തിന്മ പ്രവർത്തിക്കുന്നവരെ മാത്രമേ ലോകം കാണുന്നുള്ളൂ. തിന്മയുടെ സ്വാധീനം എത്ര വലുതാണ്. 3-ാം വാക്യം, ജാഗ്രതയോടെ ദോഷം പ്രവർത്തിക്കേണ്ടതിന് അവരുടെ കൈ അതിലേക്ക് നീണ്ടിരിക്കുന്നു. പ്രഭു പ്രതിഫലം ചോദിക്കുന്നു, ന്യായാധിപതി പ്രതിഫലം വാങ്ങി ന്യായം വിധിക്കുന്നു, മഹാൻ തന്റെ മനസ്സിലെ ദുരാഗ്രഹം പ്രസ്താവിക്കുന്നു. ഇങ്ങനെ അവർ പിരിമുറുക്കുന്നു. ജാഗ്രതയോടെ ദോഷം പ്രവർത്തിക്കേണ്ടതിന് അവരുടെ കൈ അതിലേക്ക് നീണ്ടിരിക്കുന്നു. ചില തർജ്ജിമകളിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ രണ്ട് കരങ്ങളും അതിലേക്ക് നീണ്ടിരിക്കുന്നു എന്നാണ്. ചെറിയ ചെറിയ ദുഷ്ടത പ്രവർത്തിക്കുന്നത് കൊണ്ടൊന്നും അവർ തൃപ്തിപ്പെടുന്നില്ല. രണ്ട് കൈകൾ കൊണ്ടും ജാഗ്രതയോടെ അവർ ദോഷം പ്രവർത്തിക്കുകയാണ്. ദോഷം പ്രവർത്തിക്കുന്നതിൽ അവർ വളരെ അധികം ധൃതിയായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. പ്രഭു പ്രതിഫലം ചോദിക്കുന്നു, ന്യായാധിപതി പ്രതിഫലം വാങ്ങി ന്യായം വിധിക്കുന്നു. അവർ പ്രതിഫലത്തിന് വേണ്ടിയാണ് ദോഷം പ്രവർത്തിച്ചിരുന്നത്. അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ തുനിഞ്ഞുവെന്ന് മാത്രമല്ല, അവരുടെ അത്യാഗ്രഹവും ദ്രവ്യാഗ്രഹവും മൂലമാണ് അവർ അത് ചെയ്തിരുന്നത്. പ്രഭുവും ന്യായാധിപതിയും അന്നത്തെ ഭരണാധികാരികളുടെ ഇടയിൽ അഴിമതി ഉണ്ടായിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. പ്രഭുവും ന്യായാധിപതിയും നീതിയോടും ന്യായത്തോടും കൂടി ഭരിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവിടുത്തെ ചിത്രം അതല്ല. മഹാൻ തന്റെ മനസ്സിലെ ദുരാഗ്രഹം പ്രസ്താവിക്കുന്നു. ഇന്നും മഹാന്മാരാണല്ലോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു കഥ എഴുതുക എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണ്, പക്ഷേ അല്പം മസാലയില്ലാതെ പൈംഗ്ലിച്ചുവയില്ലാതെ ഏത് പുസ്തകമാകുന്നു ചെലവാകുന്നത് എന്ന് കരുതി മഹാന്മാർ പോലും അതെല്ലാം ചേർക്കുന്നു. ദുരാഗ്രഹം വ്യക്തമാക്കുന്ന രംഗമല്ലേ ഇത്. ചലച്ചിത്രം നല്ലൊരു മാധ്യമമാണ്, പക്ഷേ ഇന്നത് ദുരാഗ്രഹികളുടെ കയ്യിലാകുന്നു. പണമുണ്ടാക്കണമെന്നല്ലാതെ സമൂഹം നന്നാകണമെന്ന് കരുതി പടം പിടിക്കുന്നവരാരാണ്? എല്ലാ രംഗത്തും ദുരാഗ്രഹം മുൻപിൽ നിൽക്കുന്നു. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവരിൽ ഉത്തമൻ മുൾപടർപ്പ് പോലെ, നേരുള്ളവൻ മുൾവേലിയേക്കാൾ വല്ലാത്തവൻ തന്നെ. നിന്റെ ദർശകന്മാർ പറഞ്ഞ ദിവസം നിന്റെ സന്ദർശന ദിവസം തന്നെ വരുന്നു. ഇപ്പോൾ അവരുടെ പരിഭ്രമം വന്ന് ഭവിക്കും. ഉള്ളതിൽ ഉത്തമന്മാർ പോലും മുൾപടർപ്പ് പോലെയാകുന്നു. താങ്കൾ വളരെ സൂക്ഷിക്കണം. സൂക്ഷിക്കുന്നില്ലെങ്കിൽ ഒരു മുൾപടർപ്പിൽ കുരുങ്ങുവാൻ എളുപ്പമാണ്. നമുക്ക് വേണ്ട എങ്കിലും മുൾപടർപ്പ് നമ്മെ വിടില്ല. എന്തൊരു തലവേദന. മീഖായുടെ സമയത്തെ ഉത്തമന്മാരുടെ സ്ഥിതിയാണിതെന്ന് ഓർക്കണം. അന്നേരം പിന്നെ സാധാരണക്കാരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. താങ്കൾക്ക് അവരെ ആശ്രയിക്കുവാൻ സാധിക്കാത്ത സ്ഥിതി. അവരിൽ ഉത്തമൻ മുൾപടർപ്പ് പോലെ, നേരുള്ളവൻ മുൾവേലിയേക്കാൾ വല്ലാത്തവൻ തന്നെ. നമ്മുടെ ഇടയിൽ ഈ സ്ഥിതിയല്ലേ ഉള്ളതെന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചു പോവുകയാണ്. നിലനിൽക്കുന്ന മൂല്യമുള്ളത് എന്തെങ്കിലും ചെയ്യണമെന്ന് മനുഷ്യർക്ക് ആഗ്രഹമുണ്ടോ? ആരെ കബളിപ്പിച്ചാണെങ്കിലും കാര്യം കാണണം, അത്രമാത്രം. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ പോലും നടക്കുവാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ചിത്രീകരിച്ച് മനുഷ്യന്റെ വികാരത്തെ ചൂഷണം ചെയ്ത് മഹാന്മാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ തങ്ങളുടെ കീശ വീർപ്പിക്കുന്നത്. ഈ മനോഭാവം ഉണ്ടായിരുന്ന രാജ്യങ്ങളെ പോലും ദൈവം നശിപ്പിച്ചെന്ന് ചരിത്രത്തിൽ നിന്നും നാം കാണുന്നു. പ്രിയ സുഹൃത്തെ, താങ്കൾ ചെയ്യുന്ന കാര്യങ്ങൾ നിലനിൽക്കുന്ന മൂല്യമുള്ള കാര്യങ്ങളാണോ? ഒന്ന് പരിശോധിക്കും. നിന്റെ ദർശകന്മാർ പറഞ്ഞ ദിവസം നിന്റെ സന്ദർശന ദിവസം തന്നെ വരുന്നു. ഇപ്പോൾ അവരുടെ പരിഭ്രമം വന്നു ഭവിക്കും. യേശുക്രിസ്തു പറഞ്ഞു, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും, കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 25-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണം എന്തെന്നാൽ രാഷ്ട്രങ്ങളിൽ പരിഭ്രമവും ചിന്താക്കുഴപ്പങ്ങളും. ഈ ജനങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെ മീഖ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു, അവരുടെ ജീവിതങ്ങളിലുള്ള പാപം. മീഖ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലെ അനുഗ്രഹീതമായ പ്രസ്താവന ഓർക്കുന്നുണ്ടല്ലോ. അവിടെ നാം വായിച്ചത്, മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾ അത് ചെയ്തിരുന്നില്ല, അവരെ കൊണ്ട് അത് ചെയ്യുവാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നുമില്ല. വിശുദ്ധ പത്രോസ് പറഞ്ഞതുപോലെ, നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുഖം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. എന്നിട്ടും എന്തുമാത്രം ആളുകളാണ് തങ്ങൾ സ്വന്തം പ്രവൃത്തികളാലാണ് രക്ഷിക്കപ്പെട്ടതെന്നും തങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദൈവം തങ്ങളെ അംഗീകരിക്കുന്നതെന്നും വിശ്വസിച്ച് നടക്കുന്നത്? ഇതിനോളം വലിയ കപടഭക്തി വേറെ ഒന്നുമില്ല. ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിച്ചിരുന്ന ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചിരുന്നതാൽ അവരോട് ക്ഷമിക്കാം. അറിവില്ലായ്മ കൊണ്ട് തന്നെ ചിന്തിച്ചു എന്ന് കരുതാം. പക്ഷേ ഇന്ന് നമുക്ക് ഒരു തുറന്ന വേദപുസ്തകമുണ്ട്. അത് നമ്മെ വ്യക്തമായും പഠിപ്പിക്കുന്നത് മനുഷ്യർ രക്ഷപ്പെടുന്നത് ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാകുന്നു എന്നാണ്. സൽക്കർമ്മങ്ങൾ ആരെയും മോക്ഷത്തിൽ കൊണ്ടെത്തിക്കില്ല എന്നതിന് രണ്ടു പക്ഷമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നാം എത്ര പരിശ്രമിച്ചാലും എന്ത് ചെയ്യാൻ കഴിയും? അതിൻ്റെയൊക്കെ പിൻപിൽ ഒളിച്ചിരിക്കുന്ന സ്വാർത്ഥത എത്ര നികൃഷ്ടമാണ്! പിന്നെ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കും? മനുഷ്യനെ കബളിപ്പിക്കാം. നമുക്ക് നമ്മെപ്പോലും, അതെ, എന്റെ മനസ്സിനെ പോലും കബളിപ്പിക്കുവാൻ സാധിക്കില്ല. 5-ാം വാക്യം, 7-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. കൂട്ടുകാരനെ വിശ്വസിക്കരുത്, സ്നേഹിതനിൽ ആശ്രയിക്കരുത്. നിന്റെ മാർവിടത്ത് ശയിക്കുന്നവളോട് പറയാതെ വണ്ണം നിന്റെ വായുടെ കതക് കാത്തുകൊള്ളുക. ഈ വാക്യം കാണിക്കുന്ന എന്തെന്നാൽ, ആ കാലത്ത് നിലനിന്നിരുന്ന ഭയാനകമായ അന്തരീക്ഷമായിരുന്നു. ഈ ലോകത്തിലെ ഒട്ടുമുക്കാലും സംസ്കാരങ്ങളിൽ ഇത് ഇതുപോലെ സത്യമാകുന്നു. നാം ഇത് വ്യക്തമായി മനസ്സിലാക്കണം. പ്രത്യേകിച്ചും നാം ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നാം ഇത് പ്രത്യേകം ഓർക്കണം. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം. തിന്മ ലോകത്തിലുള്ളത്രയും കാലം ജഡത്തിനുള്ളതും ആത്മാവിനുള്ളതും തമ്മിൽ ഒരു പോരാട്ടമുണ്ടാകും. ഇരുളും വെളിച്ചവും തമ്മിലുള്ള പോരാട്ടം, നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം. ഞാൻ സാധാരണ വെളുപ്പിന് എഴുന്നേൽക്കും. അന്നേരം എന്റെ പഠനം നടത്തുന്നത് എനിക്കിഷ്ടമാണ്. അല്ല, വെളുപ്പിന് എഴുന്നേൽക്കുന്നത് ഒരു നല്ല സ്വഭാവം തന്നെയാണ് കേട്ടോ. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കാറുണ്ട്. കിഴക്കോട്ട് തിരിഞ്ഞിരുന്നാണ് ഞാൻ സാധാരണ വായിക്കാറുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ല, അങ്ങനെയാണ് സൗകര്യം. സാധാരണ ഞാൻ കാണാറുള്ള വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. സൂര്യപ്രകാശം ഇങ്ങോട്ട് വരുമ്പോൾ ഇരുട്ട് സത്യത്തിൽ വിട്ടുപോകാതിരിക്കുവാൻ മല്ല് പിടിക്കുന്നത് പോലെ തോന്നും. ഒടുവിൽ സൂര്യൻ ഉദിച്ച് ചക്രവാളത്തിൽ പൊങ്ങിക്കഴിയുമ്പോൾ അന്ധകാരം വിട്ടുപോകുന്നു. അന്ധകാരം വെളിച്ചത്തോടും മല്ല് പിടിക്കുന്ന ഒരു രംഗമായിട്ടാണ് എനിക്കത് തോന്നാറുള്ളത്. വൈകുന്നേരവും ആ മത്സരം കാണാം, അന്ധകാരം വെളിച്ചത്തെ മറയ്ക്കുന്ന രംഗം. ഇതുപോലുള്ള ഒരു ആത്മീക മല്ലുപിടുത്തം ലോകത്തിൽ നാം കാണുന്നു, വെളിച്ചവും ഇരുളും തമ്മിലുള്ള മല്ലുപിടുത്തം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറഞ്ഞതും അത് തന്നെയാണല്ലോ. താങ്കളുടെ സ്വന്തം കുടുംബത്തെ വിശ്വസിക്കുവാൻ സാധിക്കാത്തൊരവസ്ഥ. മീഖ പറയുന്നു, കൂട്ടുകാരനെ വിശ്വസിക്കരുത്. എന്നിട്ട് അവൻ പറയുന്നത്, നീ വളരെ സൂക്ഷിച്ചു വേണം വീട്ടിലും കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവൻ പറയുന്നു, സ്നേഹിതനിൽ ആശ്രയിക്കരുത്. നിന്റെ മാർവിടത്ത് ശയിക്കുന്നവളോട് പറയാതെ വണ്ണം നിന്റെ വായുടെ കതക് കാത്തുകൊള്ളുക. ഇതുപോലുള്ള അനേക സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഭാര്യയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, പക്ഷേ അത് രണ്ടുപേരിലും സത്യമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഭർത്താവിനും ഭാര്യയെയും ഭാര്യയ്ക്കും ഭർത്താവിനെയും വിശ്വസിക്കുവാൻ സാധിക്കാത്ത സാഹചര്യം. മനുഷ്യന്റെ വാക്കുകൾക്ക് ഒരു വിലയുമില്ലാത്ത ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. താങ്കൾ വായിക്കുന്നതിനെയോ താങ്കൾ റേഡിയോയിലോ ടെലിവിഷനിലോ കേൾക്കുകയോ കാണുകയോ ഒക്കെ ചെയ്യുന്നതിനെ വിശ്വസിക്കുവാൻ സാധിക്കാത്ത ഒരു കാലയളവിലാണ് ജീവിക്കുന്നത്. ഒരു ദൈവ പൈതൽ കേൾക്കുന്നതൊക്കെ പരിശോധിച്ച് മതിയാകും. ഞാൻ വളരെ ശ്രദ്ധിച്ച് തന്നെ പറയട്ടെ, താങ്കൾ കേൾക്കുന്ന റേഡിയോ പ്രോഗ്രാം എല്ലാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണം. ഞാൻ പറയുന്നതും പരിശോധിക്കുന്നതും കേട്ടോ. തെറ്റുണ്ടെങ്കിൽ എന്നെ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന അനേകരുണ്ട്. അവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അവരോട് വളരെയധികം നന്ദിയുള്ളവരാണ്. ആറാം വാക്യത്തിൽ മകൻ അപ്പനെ നിന്ദിക്കുന്നു, മകൾ അമ്മയോടും മരുമകൾ അമ്മാവിയമ്മയോടും എതിർത്തു നിൽക്കുന്നു. മനുഷ്യന്റെ ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെ. വരുമെന്ന് കർത്താവായ യേശു ക്രിസ്തു മുന്നറിയിപ്പ് തന്നത് ഇത് തന്നെയാണ്. മീഖായുടെ സമയത്ത് അത് സംഭവിക്കുകയും ചെയ്തു. ഇപ്രകാരത്തിലുള്ള ഒരു സാഹചര്യം സംജാതമാകുമ്പോൾ അത് അധപതനത്തിന്റെ സമയമാണ്, വഷളത്വത്തിന്റെ സമയമാണ്, നാശത്തിന്റെ സമയമാണ്, വളരെ അന്ധകാര നിബിഡമായ ഒരു സമയം. അപ്രകാരത്തിലുള്ള ഒരു സമയത്താണ് നാം പാർക്കുന്നത്. ഈ ആരെയും വിശ്വസിക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ലോകചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നതെന്ന്. ഈ ആറാം വാക്യം നമ്മെ കാണിക്കുന്നത് ആ കാലയളവിനെയാണ്. അതെ, മീഖായുടെ ദുഃഖം നാം ഇവിടെ കാണുന്നു. ഈ പറയുന്നത് നിഗളിക്കുവാനോ സന്തോഷിക്കുവാനോ ഉള്ള ഒരു കാര്യമൊന്നുമല്ല. ഇത് ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമാണ്. താങ്കളുടെ ഹൃദയവും എൻ്റെ ഹൃദയവും തകർക്കേണ്ട കാര്യമാണിത്. എത്ര മോശമായ അന്തരീക്ഷം അല്ലേ. ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ എങ്ങനെ മനുഷ്യർ ജീവിക്കും? നാട്ടിൽ സ്വസ്ഥതയില്ല, വീട്ടിൽ സ്വസ്ഥതയില്ല, യാതൊരു സ്വസ്ഥതയും ഇല്ലാത്തതായ ഒരു സാഹചര്യം. ഏഴാം വാക്യം നാം കാണുന്നു, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. മീഖായുടെ വിശ്വാസവും ഉറപ്പും ധൈര്യവും ഒക്കെ കാണിക്കുന്ന ഒരു ഭാഗമാണിത്. ദൈവം തന്നെ ശ്രദ്ധിക്കുമെന്ന് അവൻ ഉറപ്പുണ്ട്. തനിക്ക് വേണ്ടി ഇതെല്ലാം ദൈവം നിർവഹിക്കുമെന്ന് മീഖായ്ക്ക് ഉറപ്പുണ്ട്. യേശുക്രിസ്തു പറഞ്ഞു, രാഷ്ട്രങ്ങളിൽ വലിയ അസ്വസ്ഥതയുണ്ടാകും, സമുദ്രവും അതിലെ തിരമാലകളും കോപിക്കും, ലോക സാമ്രാജ്യങ്ങൾ ആകെ കുഴപ്പത്തിലാകും. പക്ഷേ ഒരു ദൈവപൈതലിന് സാഹചര്യം എത്രമാത്രം അന്ധകാരം പിടിച്ചതാണെന്നോ തിരമാലകൾ എത്രമാത്രം ഉയരുന്നു എന്നോ ഉള്ളതൊരു പ്രശ്നമല്ല. അതൊരിക്കലും നമ്മെ തളർത്തുവാൻ പാടില്ല. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു ലൂക്കോസിന്റെ സുവിശേഷം 21:26 മുതലുള്ള വാക്യങ്ങൾ, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലവെക്കുവിൻ. മീഖ പറയുകയാണ്, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തോട് നാം ഏറ്റവും അടുത്ത് ജീവിക്കേണ്ട കാലങ്ങളാണ് ഇത്. ദൈവവചനവുമായി എത്രയും അടുത്ത് കഴിയാമോ അത്രയും അടുത്ത് കഴിയുവാൻ നാം ഇന്നാളുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നാം ദൈവത്തിനു വേണ്ടി നിൽക്കുന്നു എന്ന് കാണുമ്പോൾ പിശാച് നമ്മെ വെറുതെ വിടില്ല. അവൻ പരമാവധി മല്ലിടും. പക്ഷെ നാം ധൈര്യമായി മുൻപോട്ട് പോകുവാൻ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കണം. മീഖായെ പോലെ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. നമുക്ക് നമ്മുടെ രക്ഷയുടെ ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കാം. എട്ടാം വാക്യം നോക്കിക്കാട്ടെ, എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്, വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. ദൈവത്തിന്റെ തിരുവചനമാകുന്ന ബൈബിളിൽ ഉടനീളം കാണുന്ന ഒരു വലിയ സാമാന്യ തത്വമാകുന്നു ഈ പറഞ്ഞത്. ഒരു ഭക്തൻ ഏതെങ്കിലും വിധത്തിൽ വീണാലും ദൈവം അവനെ എഴുന്നേൽപ്പിക്കും. നാം ഇരുളിലിരിക്കുമ്പോൾ പോലും ദൈവം നമുക്ക് പ്രകാശമായിരിക്കും. വീണ്ടും ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ മക്കൾ പ്രശ്നങ്ങളേറിയതും അന്ധകാര നിബിഡവുമായ ഒരു കാലങ്ങളിൽ ദൈവവചനത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കണം. നമ്മുടെ സംഘർഷപൂരിതമായ ചുറ്റുപാടിൽ ദൈവവചനം വലിയ ആശ്വാസമാകുന്നു. ഇനിയും നാം 9 വരികയാണ്. അതിൽ ജനങ്ങളുടെ പേരിൽ മീഖ ഒരു ഏറ്റുപറച്ചിൽ അങ്ങ് നടത്തുകയാണ്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഒരു സമർപ്പണം. ഇവിടെ മനോഹരമായ ഒരു സമർപ്പണവും അന്ധകാരത്തിന്റെ നടുവിലും അവന്റെ അധരം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതുമാണ് നാം കാണുന്നത്. അവൻ ശത്രുവിനോട് പറഞ്ഞു, എനിക്കെതിരായി നീ സന്തോഷിക്കേണ്ട, ദൈവം എന്നെ ഉയർത്തുവാൻ പോകുന്നു, അന്നേരം ഞാൻ സന്തോഷിക്കും. ഞാൻ ഇരുളിലായിരുന്നാൽ പോലും ദൈവം എനിക്ക് പ്രകാശമായിരിക്കും. ദൈവം തന്നെ വിടുവിക്കുമെന്നും തൻ്റെ ജനത്തെ വിടുവിക്കുമെന്നുമുള്ള ഉറപ്പ് മീഖായ്ക്കുണ്ടായിരുന്നു. 9-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. യഹോവ എൻ്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരുവോളം ഞാൻ അവൻ്റെ ക്രോധം വഹിക്കും. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ. അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ഞാൻ അവൻ്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. തൻ്റെ ജനത്തിൻ്റെ പാപത്തെ മീഖ പരസ്യമായി ഏറ്റുപറയുകയാണ്. ഇത്ര വലിയൊരു ഏറ്റുപറച്ചിൽ, എത്ര വലിയ ഉറപ്പാണ് ഈ മനുഷ്യന് ഉള്ളതെന്ന് നോക്കിക്കേ. അവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുത്തുന്നു. ചരിത്രത്തിലെ അന്ധകാര നിബിഡമായ ഈ കാലയളവിൽ ഓരോ ദൈവഭക്തന്റെയും അവസ്ഥ അതായിരിക്കണം. നാം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ്? ഒരു കാര്യം ഉറപ്പാണ്, ദൈവം അനുവദിച്ചിട്ടുള്ളത് മാത്രമാണ് എല്ലാ കാര്യങ്ങളും, അത് മാത്രമാണ് നടക്കുന്നത്. അവൻ തന്നെയാണ് എല്ലാം നിയന്ത്രിക്കുന്നതും. അതുകൊണ്ട് നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കണം. അവൻ്റെ അടുത്ത് ആ വഴിയിൽ തീർക്കുവാനുള്ള സകല കണക്കും തീർക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മീഖ പറയുന്നത് ശ്രദ്ധിച്ചോ, ഞാൻ അവൻ്റെ ക്രോധം വഹിക്കും. എന്തുകൊണ്ട്? കാരണം ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ. പ്രിയ സ്നേഹിത, നാം സമൂഹമായി പാപം ചെയ്തു. താങ്കളും പാപം ചെയ്തു, ഞാനും പാപം ചെയ്തു. സമൃദ്ധിയുടെ ഈ സമൂഹത്തിൽ നാം അതിൻ്റെ ഉല്ലാസങ്ങളിൽ, സുഖങ്ങളിൽ നാം മതിച്ച് ജീവിച്ചു പോകും. സമൂഹത്തിലെ പാപങ്ങൾക്കെതിരെ ശബ്ദമുയർത്തേണ്ടതിന് പകരം നാം മൗനം പാലിച്ച് ഒരു വിധത്തിൽ എല്ലാ അനീതികൾക്കും സമ്മതം നൽകി. സമൂഹത്തിലെ അസാൻമാർഗിക നടപടികൾക്ക് നേരെ നാം കണ്ണടച്ചു കളഞ്ഞു. ഈ നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നോർക്കുക. യഹോവ എൻ്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരുവോളം. അസൂര്യ എന്ന വടി ഉപയോഗിച്ച് ദൈവം തൻ്റെ മക്കളുടെ പാപങ്ങളെ ശിക്ഷിക്കും. പക്ഷേ പിന്നീട് അവിടുന്ന് അവരെ യഥാസ്ഥാനപ്പെടുത്തി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അവർ അവൻ്റെ നീതി കാണും എന്ന് പറഞ്ഞാൽ ദൈവം അവരെ ശിക്ഷിക്കുന്നതിലും നീതിമാനായിരുന്നു എന്ന് ചുരുക്കം. ദൈവം ഒരിക്കലും തെറ്റുകാരനല്ല. ദൈവം അവരെ ശിക്ഷിക്കുന്നതിൻ്റെ കാരണമുണ്ട്, അത് അവരുടെ നന്മയ്ക്കാണ്. മാത്രമല്ല, ദൈവം നീതിമാനായതുകൊണ്ടാണ്. നീതി നടപ്പാക്കേണ്ടതിന് അവർ ശിക്ഷിക്കപ്പെട്ടേ മതിയാകും. ദൈവത്തിൻ്റെ നീതി അവർ ശിക്ഷ അനുഭവിക്കുമ്പോൾ മനസ്സിലാക്കിയെന്ന് വരില്ല. എന്നാൽ മുൻപോട്ട് പോയി അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതി മനസ്സിലാക്കുവാൻ അവർക്ക് സാധിക്കും. ദൈവമായിരുന്നല്ലോ നീതിമാൻ, അവൻ ചെയ്തത് ന്യായമായല്ലോ എന്നവർ പറയും. നമ്മുടെ ജീവിതത്തിലും ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ ദൈവത്തിൽ അടിയുറച്ച് മുൻപോട്ട് പോകാൻ സാധിക്കും?